യാക്കോബേന്ദിനെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും വിലപ്പെട്ടവനുമായതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാസം എന്നാണ് ഈ ആറാം ഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലിടപെട്ട് അവരെ നയിക്കുകയും ആ ചരിത്രത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും തന്റെ പദ്ധതികൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ചരിത്രം എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടുവച്ചത് എപ്രകാരമാണ് ഇസ്രായേൽ ജനം രാജഭരണത്തിന്റെ അന്ത്യത്തിലെത്തി അവർക്ക് സ്വന്തമായിരുന്നെല്ലാം നഷ്ടപ്പെട്ട് ഭക്തന്മാരെ നിശ്ചയിച്ചുവോ, അതവർക്ക് ലഭിച്ചില്ല. അവസാനം സംരക്ഷണമായിരുന്നു അവരാവശ്യപ്പെട്ടിരുന്നത് ശത്രുക്കളിൽ നിന്ന്. പക്ഷേ സ്വന്തം രാജ്യത്ത് തന്നെ ഭരണകർത്താക്കൾ തന്നെ അവരുടെ ശത്രുക്കളായി മാറുന്ന അനുഭവമാണ് അവർക്കുണ്ടായത്. ഫിലിസ്തീനയുടെ ആക്രമണത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സാവൂളിനെ രാജാവാക്കിയവർ അവസാനം രാജാക്കന്മാരെ തന്നെ വലിയ ശത്രുക്കളായി കാണേണ്ടി വന്നു. മറ്റു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരുടെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന ജനം അവസാനം അതിനേക്കാളും വലിയൊരു ഒരു അടിമത്തത്തിൽ സ്വന്തം രാജാക്കന്മാരുടെ അടിമകളായിത്തീരുന്ന സാഹചര്യത്തിൽ നിലവിളിക്കുന്ന അവസരമുണ്ടായി. അവസാനം ദൈവം ശക്തമായ കരത്താൽ ചരിത്രത്തിൽ വീണ്ടും ഇടപെട്ടു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം വീണ്ടും അവരെ മോചിപ്പിക്കുകയാണ്. ഇത്തവണ സ്വന്തം ദേശത്ത് തന്നെയുണ്ടായ അടിമത്തത്തിൽ നിന്നാണ്. രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്തു, രാജകൊട്ടാരങ്ങൾ തല്ലിത്തകർത്തു, രാജാവ് പണിയിച്ച ദൈവത്തിന്റെ കൊട്ടാരവും ദേവാലയവും ദൈവം തന്നെ നശിപ്പിച്ചു, അഗ്നിക്കിരയാക്കി. എല്ലാം തകർത്ത് അവരെ വീണ്ടും വിദേശത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടം. പ്രവാസം BC 587 മുതൽ 538 വരെയുള്ള ഏകദേശം 50 വർഷമാണ് ബാബിലോൺ പ്രവാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിഞ്ഞുനോട്ടത്തിന്റെ ആത്മശോധനയുടെ വലിയ ആത്മസംഘർഷങ്ങളുടെ ചോദ്യങ്ങളുടെയൊക്കെ കാലഘട്ടമായിരുന്നു. വലിയ ദുരന്തങ്ങൾ അവരെ ബാധിച്ചു, വലിയ സംശയങ്ങൾ അവർ നേരിട്ടു, വലിയ വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിന്റെ ചരിത്രം വളരെ ചുരുക്കമായിട്ടേ ബൈബിൾ കാണുകയുള്ളൂ. എന്നാലും ചില ബൈബിൾ ഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 25 അധ്യായം ഈ പ്രവാസത്തിന്റെ തുടക്കത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിനവൃത്താന്തം 2 36 അധ്യായം, വിലാപങ്ങൾ എന്ന പുസ്തകം മുഴുവനും ഈ ജെറൂസലത്തിന്റെ നാശത്തെയും പ്രവാസത്തെയും കുറിച്ച് വിലപിക്കുന്ന ഗ്രന്ഥമാണ്. എസ്കേലിന്റെ പുസ്തകം ഏതാണ്ട് മുഴുവനായി തന്നെ ഈ പ്രവാസകാലത്ത് രചിക്കപ്പെട്ടതാണ്. യേശയ്യയുടെ പുസ്തകത്തിന്റെ 2 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ ഡ്യൂട്രോ ഐസയ അഥവാ 2 എന്ന് വിശേഷിപ്പിക്കുന്ന ആ 16 അധ്യായങ്ങളും പ്രവാസത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സങ്കീർത്തനങ്ങൾ പലതുണ്ട്, പ്രത്യേകിച്ചും 74 137 സങ്കീർത്തനങ്ങൾ. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് കരയുന്ന, അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ വീണകൾ തൂക്കിയിട്ടിട്ട് സിയോനെക്കുറിച്ച് കരയുന്ന ജനത്തിന്റെ ചിത്രമാണ് 137 സങ്കീർത്തനം വരച്ചു കാട്ടുന്നത്. എപ്രകാരമാണ് ബാബിലോൺകാർ ജെറൂസലം നശിപ്പിച്ചതെന്ന് 74 സങ്കീർത്തനം വിവരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ വിവരണങ്ങൾ. എന്താണ് സംഭവിച്ചത്? ഇതിലൂടെ എന്താണ്, എന്ത് വെളിപ്പെടുത്തലാണ് നമുക്ക് ലഭിക്കുക? ഇസ്രായേൽ ജനത്തിന്റെ രാജഭരണം അവസാനിച്ചു എന്നുള്ളതാണ് ആദ്യത്തേത്. ആദ്യം അല്പം ചരിത്ര പശ്ചാത്തലം. മധ്യപൗരസ് ദേശത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 6 7 അന്ത്യം, 6 ആരംഭം. കഴിഞ്ഞ തവണ സൂചിപ്പിക്കുകയുണ്ടായി 612 BC ബാബിലോൺ ചക്രവർത്തി അസീറിയയുടെ തലസ്ഥാനമായ നിനവയെ കീഴടക്കി. അതിനുശേഷം അസീറിയയുടെ സൈന്യം കിഴക്കോട്ട് മാറി ഈജിപ്തിന്റെ സഹായത്തോടുകൂടി ഈജിപ്തും അസീറിയയും ഒരുമിച്ച് ബാബിലോണിനെ നേരിടാൻ തീരുമാനിച്ചു. ആ സാഹചര്യത്തിൽ ബാബിലോൺ ജയിക്കുന്നതാണ് തങ്ങൾക്ക് മെച്ചമെന്ന് കരുതിയ യൂദാ രാജാവായ ജോസിയ, ബാബിലോണിനെതിരെ അസീറിയയെ സഹായിക്കാൻ പോയ ഈജിപ്ത് രാജാവായ നെക്കോയെ തടയാൻ പോയി. മെഗിദോയിൽ വെച്ച് നെക്കോയുടെ സൈന്യം, ഫറവോ നെക്കോയുടെ സൈന്യം ജോസിയയെ വധിച്ചു. അത് 609 605 ബാബിലോൺ അസീറിയയെയും ഈജിപ്തിനെയും ഒരുമിച്ച് കർക്കമിഷിൽ വെച്ച് പരാജയപ്പെടുത്തി. അങ്ങനെ 605 ബാബിലോൺ അനിഷേധ്യ നേതാവായി വലിയ ഒരു സൂപ്പർ പവറായി, സാമ്രാജ്യ ശക്തിയായി മധ്യപൗരസ് ദേശത്ത് മുഴുവനും, അന്ന് അറിയപ്പെട്ടിരുന്ന ദേശത്തെ മുഴുവനും കീഴടക്കി ഭരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി മാറി ബാബിലോൺ. ഈ ബാബിലോണാണ് യൂദായുടെയും നാശത്തിന് കാരണമായി തീർന്നത്. സാമ്രാജ്യ ശക്തിയായ ബാബിലോൺ ചുറ്റുമുള്ള ജനതകളെ മുഴുവനും കീഴടക്കി തങ്ങളുടെ ഭരണം വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യൂദ അതിനെ എതിർക്കാനായിട്ട് ശ്രമിച്ചു. 598 ബാബിലോൺ യൂദായെ കീഴടക്കി അനേകം പേരെ തടവുകാരായി കൊണ്ടുപോയി കപ്പം കൊടുക്കണമെന്ന് നിർബന്ധിച്ചു. അതുപോലെ അവരുമായി ചില വ്യവസ്ഥകളുടെ പേരിൽ ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ തുടർന്നുള്ള വർഷങ്ങളിൽ ബാബിലോണിന്റെ കിഴക്കൻ രാജ്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടായപ്പോൾ ഇനി ബാബിലോൺ തിരിച്ചു വരികയില്ല എന്ന് കരുതി രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒരുമിച്ച് യൂദായെ ഈജിപ്തുമായി സഖ്യത്തിന് പ്രേരിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ജെറമിയ രംഗപ്രവേശം ചെയ്യുന്നത്. ബാബിലോണിനെതിരെയുള്ള സഖ്യം ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നും ബാബിലോൺ മടങ്ങി വന്ന് തങ്ങളെ നശിപ്പിക്കുമെന്നും അതുകൊണ്ട് ബാബിലോണിനോട് എതിർക്കാൻ പോവരുത് എന്നും ജെറമിയ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അത് രാജദ്രോഹമായി പരിഗണിച്ച പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഒരുമിച്ച് ജെറമിയയെ നിശബ്ദനാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ബാബിലോൺ തിരിച്ചു വരിക തന്നെ ചെയ്തു. 588 ബാബിലോൺ ചക്രവർത്തിയുടെ സൈന്യം ജെറൂസലമിന് ഉപരോധം ഏർപ്പെടുത്തി. ഏതാണ്ട് ഒരു വർഷത്തിലേറെ ദീർഘിച്ച ഉപരോധത്തിന്റെ അവസാനം യൂദാ രാജാവായ സെദെക്കിയ ഏതാനും അനുചരന്മാരോടൊപ്പം പട്ടണത്തിൽ പുറത്തുകടന്ന് ഒളിച്ചോടാനായി ശ്രമിച്ചു. ഓടിപ്പോയ രാജാവിനെ പിടികൂടി സിറിയയിലുള്ള റബ്ബായിൽ താവളമറിച്ചിരുന്ന നബുക്കദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദെക്കിയയുടെ 2 ചുഴന്നെടുത്തു. അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ 2 കണ്ണുമ്പിൽ വെച്ച് തന്നെ തലവെട്ടി കൊന്നിരുന്നു. അതിനുശേഷം സെദെക്കിയയുടെ കഴുത്തിൽ ചങ്ങലയും ഇട്ട് അടിമയായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് ബാബിലോൺ പ്രവാസത്തിന്റെ തുടക്കം. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്ന ജനം, അവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയുണ്ടായി. മതാത്മക തലത്തിൽ പോലും വലിയ പ്രതിസന്ധി. രാഷ്ട്രീയമായി എല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, രാജാവും പുരോഹിതന്മാരും ഇല്ലാതായി, ബലിയർപ്പണമില്ലാതായി. എന്ത് ഇങ്ങനെ സംഭവിക്കാൻ? പ്രവാസകാലത്തുണ്ടായ വിചിന്തനങ്ങളാണ്, പ്രവാസകാലത്തിൽ സംഭവിച്ചതാണ് നമ്മൾ അടുത്തതായി പരിഗണിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇതൊരു വലിയ ആത്മശോധനയ്ക്കുള്ള അവസരമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ജെറൂസലം ദേവാലയം, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആസ്ഥാന നഗരമായ ജെറൂസലം നശിപ്പിക്കപ്പെട്ടത്? എന്റെ പുരോഹിതന്മാര് വധിക്കപ്പെട്ടു, എന്റെ രാജാവ് വധിക്കപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? പല വിവരണങ്ങൾ, പല ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പല മറുപടികൾ ഇതിന് കൊടുക്കപ്പെടുകയുണ്ടായി. അതിലൊന്നിതായിരുന്നു, ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. നിരന്തരമായ പാപത്തിന്റെ ഫലമായി തലമുറ തലമുറയായി ഇസ്രായേലിന്റെ പേര് കുമിഞ്ഞുകൂടിയ പാപത്തിന്റെ ഫലമായി അവസാനം ദൈവം ജനത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ഇതാണൊരു വിഭാഗം. ദൈവം നമ്മളെ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കുന്നു, ഇസ്രായേലിനെ തിരസ്കരിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമുണ്ട്. ഉടമ്പടിയുടെ നിബന്ധനകൾ അതിന് ബാധകമായിരുന്നു. ഉടമ്പടി അർപ്പിക്കുന്നത് മൃഗത്തെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. മൃഗത്തെ ബലിയർപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന വ്യക്തികൾ, അതിലൂടെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഉടമ്പടി ലംഘിക്കുന്നവന് ഈ ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ തന്നെ അവസ്ഥയായിരിക്കും വന്നു ചേരുക. അപ്പോഴേ ദൈവത്തിന്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് ദൈവം തങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നതും പൂർണ്ണമായി എന്നേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നും ഒരു ചിന്താഗതി ഇസ്രായേലിൽ കടന്നു വന്നു. വലിയ നിരാശയുടെ കാലമായിരുന്നു അത്. അതോടൊപ്പം പൂർവികരുടെ പാപമാണ് ഇപ്രകാരം ഒരു നാശത്തിന് കാരണമെന്ന് അവർ വിചാരിച്ചു. ഞങ്ങളുടെ പാപത്തെക്കാൾ കൂടുതൽ ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഈ പ്രവാസത്തിനും നാശത്തിനും കാരണമെന്ന് വിശേഷിപ്പിച്ചവരുമുണ്ട്. തലമുറ തലമുറയായി കുന്നുകൂടിയ പൂർവികരുടെ പാപം ഇന്ന് ശാപമായി പരിഗണിച്ചിരിക്കുന്നു. മറ്റൊരു കൂട്ടർ വിചാരിച്ചു, യാഹ്വേ വാസ്തവത്തിൽ നമ്മൾ വിചാരിച്ച പോലെ അത്ര ശക്തനൊന്നുമല്ല. അന്ന് ജനങ്ങളുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നൊരു ചിന്താഗതിയായിരുന്നു, ഓരോ രാജ്യത്തിനും തങ്ങളുടേതായ ദൈവങ്ങളുണ്ട്, ശക്തനായ ദൈവം തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നു. ജനങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങൾ, രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ, ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിട്ടാണ് അവർ കരുതിയിരുന്നത്. ഇപ്പോൾ ബാബിലോൺ ചക്രവർത്തി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയെങ്കിൽ അതിന് അടിസ്ഥാന കാരണം ബാബിലോണിന്റെ ദൈവമായ മർദുക്ക് ഇസ്രായേലിന്റെ ദൈവമായ യാഹ്വയേക്കാൾ ശക്തനായതാണ്. അങ്ങനെ ചിന്തിച്ചവരുമുണ്ട്. അതിന് തെളിവായിട്ട് അവർ എടുത്തു കാണിച്ചു. അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന ദേവാലയം നശിപ്പിക്കപ്പെടാനായിട്ട് അവിടെ അനുവദിച്ചു? സ്വന്തം ഇരിപ്പിടം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത അത്ര ബലഹീനല്ലേ യാഹ്വേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാബിലോൺ ചക്രവർത്തിക്ക് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കാൻ കഴിഞ്ഞു? അപ്പോൾ ദൈവത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ച് ചിന്ത കടന്നു വന്നു. ഇങ്ങനെ വരുമ്പോൾ അടുത്ത ചിന്ത ഇതായിരിക്കും, വാസ്തവത്തിൽ യാഹ്വേയേക്കാൾ മർദുക്ക് തന്നെയല്ലേ ശക്തൻ? ബാബിലോണിന്റെ ദൈവത്തെ അല്ലേ ആരാധിക്കേണ്ടത്? അഥവാ ബാബിലോണിന്റെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ തകർത്തതുകൊണ്ട് ആ ദൈവങ്ങളുടെ കോപത്തിന്റെ ഫലമായിട്ടല്ലേ ഇന്ന് ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടത്? ഇങ്ങനെ വിവിധങ്ങളായ ചിന്തകൾ എങ്ങുമെങ്ങും എത്താതെ ഓട്ടം കറങ്ങുന്നത് പോലെ നിരാശയാണ് അവശേഷിക്കുക. എല്ലാം അസ്തമിച്ചിരിക്കുന്നു. വിലാപങ്ങളുടെ ഗ്രന്ഥമെടുത്ത് നോക്കിയാൽ അറിയാം, കണ്ണീരൊഴുക്കുന്ന ഒരു ജനം. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെയാണ് നിയമാവർത്തന ഗ്രന്ഥകാരന്മാരും പ്രവാചകന്മാരും രംഗത്ത് വരുന്നതും അതിശക്തമായി ദൈവിക വെളിപ്പെടുത്തലുകൾ നൽകുന്നതും. ദൈവം തങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ജനത്തോട് പ്രവാചകന്മാരിലൂടെ ദൈവം പറയും, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ തന്നെ ഞാൻ വായിക്കട്ടെ. ആദ്യം വായിച്ചത് 14-ാമത്തെ വാക്യമായിരുന്നു. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം ദൈവത്തിനുണ്ട് എന്നും ദൈവം ഇസ്രായേലിനെ മറന്നിട്ടില്ല എന്നും ഒരിക്കലും മറക്കുകയില്ല എന്നും അതിശക്തമായി പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാരിലൂടെ ദൈവം, പ്രത്യേകിച്ചും യേശയ്യ പ്രവാചകനിലൂടെ. യേശയ്യയുടെ പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ അദായം ആരാണ് നമുക്കറിയില്ല. യേശയ്യ BC 8-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇത് BC 6-ാം നൂറ്റാണ്ടായി. അപ്പോൾ യേശയ്യയുടെ ശിക്ഷഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ യേശയ്യയുടെ പേരിൽ അറിയപ്പെടുന്ന മറ്റാരെങ്കിലും ആവാം. ഏതെങ്കിലും ആവട്ടെ, യേശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ ഈ പ്രവാസികൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണ്, പ്രവാസത്തിന്റെ വ്യാഖ്യാനമാണ് പ്രവാചകനിലൂടെ നൽകുക. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 40-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ, ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവരോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവരുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവാസത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ദൈവജനത്തെ തിരസ്കരിച്ചതുകൊണ്ടല്ല, ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? പൂർവികരുടെ പാപം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും പാപത്തിനുള്ള ഫലമാണ്. ജനത്തിൻ്റെ പാപം ഇവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. എല്ലാ പാപങ്ങൾക്കും ശിക്ഷ ലഭിച്ചു. പ്രവാസം ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഇതാണ് പ്രവാസത്തിൻ്റെ അർത്ഥം. പ്രവാസം ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു അവസരമാണ് പ്രവാസം എന്ന് പ്രവാചകനിലൂടെ പറയും. അത് തന്നെയുമല്ല, ദൈവം ജനത്തെ മടക്കിക്കൊണ്ടുവരും. പ്രവാസം അവസാന വാക്കല്ല. ഇസ്രായേലിനെ വിദേശത്തേക്ക് പറഞ്ഞയച്ചെങ്കിൽ ആ ഇസ്രായേലിനെ ദൈവം തന്നെ മടക്കിക്കൊണ്ടുവരും. അതൊരു പുതിയ പുറപ്പാടായിരിക്കും. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കരുത്തുറ്റ കരം നീട്ടി ദൈവം സംരക്ഷിച്ചു കൊണ്ടുവന്നെങ്കിൽ അതുപോലെ അതേ ദൈവം അതേ യഹോവേ ഇസ്രായേലിനെ ബാബിലോണിൽ നിന്നും മടക്കിക്കൊണ്ടുവരും. അതിന് ദൈവം വിജാതീയനായൊരു രാജാവിനെ തന്നെ ഉപയോഗിക്കും, ഉപകരണമാക്കും എന്ന് പറയുന്നു. മോശയാണ് ആദ്യത്തെ പുറപ്പാട് നയിച്ചതെങ്കിൽ രണ്ടാമത്തെ പുറപ്പാടിന് കാരണക്കാരനായി തീരാൻ പോകുന്ന സൈറസാണ്. പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിനെ ദൈവം നിയോഗിക്കുന്നു ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരാനായി. പ്രവാചകനിലൂടെ പറഞ്ഞു വരികയാണ്, ലോക ജനതകളെ ചരിത്രങ്ങളെ നയിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനേക്കാൾ ശക്തനായ മറ്റു ദൈവമില്ല. തന്നെയുമല്ല, ദൈവമല്ലാതെ യാഹ്വയല്ലാതെ മറ്റാരും ദൈവമല്ല എന്നും ഈ പ്രവാസത്തിന്റെ ഫലമായി അവർ പഠിക്കുകയുണ്ടായി. ഇസ്രായേലിന്റെ മടങ്ങിവരവ് ഒരു പുതിയ ജന്മം പോലെയായിരിക്കും. അത് കല്ലറയിൽ നിന്ന് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പോലെ ആയിരിക്കും. കല്ലറയിൽ ശയിക്കുന്നവരെ, ഉണങ്ങി വരേണ്ട അസ്ഥികളെ ഒരുമിച്ച് കൂട്ടുന്നതുപോലെ ആയിരിക്കും എന്ന് എസക്കയിലൂടെ അവിടുന്ന് പ്രതിപാദിക്കുന്നു, അവിടുന്ന് പ്രവചിക്കുന്നു. 37-ാമത്തെ അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങൾ വലിയൊരു ദർശനമാണ്. അസ്ഥികളുടെ താഴ്വരയെ കുറിച്ചുള്ളൊരു ദർശനം. ഉണങ്ങി വരണ്ട് പ്രതീക്ഷയറ്റുപോയ ചിതറിപ്പോയ അസ്ഥികൾ, അതിനെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം പറയുന്ന ഇതാണ്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൈവം ഇസ്രായേലിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നും, കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നവൻ പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്? കാരണം നിങ്ങളുടെ പാപം അകൃത്യങ്ങൾ എന്റെ മുഖത്തെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു. കാർമേഘം പോലെ പാപം എനിക്കും നിങ്ങൾക്കും മധ്യേ വരുന്നതുകൊണ്ടാണ് ഇത് അനുഭവിക്കുക. ഇനി പൂർവികരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറയുന്നവരോട് ജെറമിയ പ്രവാചകനോടെ കർത്താവ് ശക്തമായി പറയുന്നു. 31-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങളിൽ, പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പൊളിച്ചുവെന്ന് ആ നാളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കൂ. പൂർവികരുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് പ്രവാസത്തിൽ പോവുകയല്ല, ഓരോരുത്തരും താന്താങ്ങളുടെ തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും. ഈ ശിക്ഷയ്ക്കപ്പുറത്ത് വലിയ ഒരു നവീകരണം ഉണ്ടാകും, വലിയൊരു പുനരുദ്ധാരണം ഉണ്ടാകും. അത് മരിച്ചവരുടെ ഉയർപ്പ് പോലെ ആയിരിക്കുമെന്ന് എസക്കിയേലിലൂടെ പറഞ്ഞു. അതൊരു പുതിയ ഉടമ്പടി ആയിരിക്കുമെന്ന് ജെറമിയയിലൂടെ 31-ാമത്തെ അധ്യായത്തിൽ 23-28 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പ്രത്യേകം പറയും. വലിയ ഒരു പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനം. 33-34 വാക്യങ്ങൾ, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. വലിപ്പ ചെറുപ്പം ഇനിയെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയുമില്ല. ശിക്ഷിക്കുന്ന ദൈവമല്ല, വിശുദ്ധീകരിക്കുന്ന ദൈവം. തിരസ്കരിക്കുകയല്ല നവീകരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ പ്രവാസം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവിന്, പുതിയ ഉണർവിന്, വിശുദ്ധീകരണത്തിന് കാരണമായി തീർന്നു. എന്താണ് അവർക്ക് കിട്ടിയ പുതിയ അറിവ്? എന്താണ് അവർക്ക് കിട്ടിയ പുതിയ ഉണർവ്? ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് വിചാരിച്ചിരുന്ന ഇസ്രായേൽ ജനം യാഹ്വേ ഞങ്ങളുടെ മാത്രം ദൈവമല്ല എന്ന് മനസ്സിലാക്കി. ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നവൻ മാത്രമല്ല, ലോക ജനതകളുടെ മുഴുവനും ദൈവമാണ് യാഹ്വേ എന്നവർ പഠിച്ചു. സ്രഷ്ടാവായ ദൈവം, ലോക ജനതകളുടെ മുഴുവനും ദൈവം, എല്ലാവരെയും വഴി നടത്തുന്ന ദൈവം. ബാബിലോണും അസീറിയയും ഇസ്രായേലും ഈജിപ്തും എല്ലാം ആ ദൈവത്തിന്റെ അധീനതയിലാണ്. അപ്പോൾ ഇസ്രായേൽ ജനം മറ്റെല്ലാ ജനതകളെയും പോലെ ദൈവത്തിന്റെ ഒരു ജനമാണ് എന്നുള്ള അവബോധത്തിലേക്കും, ദൈവം എല്ലാ ജനതകളുടെയും ദൈവമാണെന്നുള്ള അവബോധത്തിലേക്കും വളരുന്നത് പ്രവാസകാലത്താണ്. തന്നെയുമല്ല, ഈ ദൈവത്തിന്റെ സാന്നിധ്യം ജെറൂസലമിൽ മാത്രമല്ല നിൽക്കുന്നത്, ആ ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ്. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവസ്രഷ്ടാവായ ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ജെറൂസലത്ത് മാത്രമല്ല, ബാബിലോണിലെ കേബാർ നദീതീരത്തും പ്രവാസികളുടെ മധ്യത്തിലും സന്നിഹിതമാണ് എന്ന് അവർ പഠിച്ചു. അപ്പോൾ ദൈവത്തെ കാണാൻ ജെറൂസലത്തേക്ക് വരേണ്ട കാര്യമില്ല, ദൈവത്തെ കാണാൻ ദേവാലയത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തല്ല ദൈവം ഇരിക്കുന്നത്, ദൈവം എല്ലായിടത്തുമുണ്ട് എന്ന ആ ഒരു അവബോധത്തിലേക്ക് അവർ വളരുകയാണ്. സർവവ്യാപിയായ ദൈവം. ഈ ദൈവം ആഗ്രഹിക്കുന്നത് ബലിയർപ്പണമല്ല, ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള ജീവിതമാണ്. അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവമാണ്, കരുണ നിറഞ്ഞ ദൈവമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവം ശാസിക്കുന്നു, അത് ശിക്ഷണത്തിന്റെ ഭാഗമാണ്, ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദാനം എന്നതിനേക്കാൾ ഒരു വലിയ ദൗത്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഞങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് അഹങ്കരിക്കുകയല്ല, ഈ തിരഞ്ഞെടുപ്പ് പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയാണെന്നുള്ള അവബോധത്തിലേക്ക് വരികയാണ് വേണ്ടത്. എന്താണ് ഈ ദൗത്യം? ഈ ദൗത്യം പ്രവാചകന്മാരിലൂടെ വ്യക്തമാക്കി കൊടുക്കും. നിന്നെ ഞാൻ ലോകത്തിന്റെ പ്രകാശമായി നിയമിച്ചിരിക്കുന്നു. ജനതകൾക്ക് പ്രകാശമാവുക, ഇസ്രായേൽ ലോക ജനതകൾക്ക് പ്രകാശമായിരിക്കണം. ഉടമ്പടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കുമെന്ന്. പുരോഹിതൻ ബലിയർപ്പിക്കുന്നവനാണ്, പുരോഹിതൻ ദൈവത്തിന്റെ നിയമം പഠിപ്പിക്കുന്നവനാണ്. അപ്പോൾ ഇസ്രായേൽ ജനം ലോക ജനതകൾക്ക് മധ്യേ പുരോഹിതരായിരിക്കണം. ദൈവത്തിന്റെ പ്രമാണങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങളിലൂടെ ഇസ്രായേൽ ജനം ലോക ജനതകൾക്ക് മാർഗദീപമാകണം. അവർ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ ദാസനാണ്. സഹനദാസൻ എന്ന ആശയത്തിലേക്കും ഇവിടെ വരുന്നതാണ്. ഇസ്രായേലിന്റെ സഹനവും ഇസ്രായേലിന്റെ ജീവിതം ലോക ജനതകൾക്ക് മുഴുവനും വിശുദ്ധീകരണത്തിന് കാരണമായി തീരുന്നു. ഈ പ്രവാസകാലത്താണ് ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിച്ചത്. എല്ലാ മനുഷ്യ സംവിധാനങ്ങളും ഉന്മൂലനം ചെയ്യപ്പെട്ടാലും രാജ്യമില്ല, രാജാവില്ല, രാജസിംഹാസനമില്ല, രാജകൊട്ടാരമില്ല, ദേവാലയമില്ല, പുരോഹിതനില്ല, ബലിയർപ്പണവുമില്ല, എന്നാലും ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായി തുടരും എന്ന് വ്യക്തമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനങ്ങൾക്കും ഉപരി ദൈവമനുഷ്യ ബന്ധം ഹൃദയതലത്തിൽ കണ്ടെത്താനായിട്ട് പ്രവാസത്തിൽ അവർക്ക് സാധിച്ചു. വലിയൊരു ദൗത്യം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനമായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. ഇനി മടങ്ങി വന്നവർക്ക് എന്ത് സംഭവിച്ചു? അത് നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കുന്നതാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ സമാപിക്കാം. കരുണാവാനും സ്നേഹനിധിയുമായ ദൈവമേ, വലിയ ദുഃഖത്തിലും വലിയ സഹനത്തിലും കൂടെ കടന്നുപോയ അവസരത്തിലാണല്ലോ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാരമ്യം ഞങ്ങൾക്കോടുന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. പ്രവാസം എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണെന്ന് കരുതിയെടുത്ത് എല്ലാം വീണ്ടും ലഭിക്കുന്ന ഒരവസരമായി അവിടെ രൂപപ്പെടുത്തി. മാനുഷികമായ എല്ലാ സംവിധാനങ്ങളെയും തല്ലി തകർത്തിട്ട് അങ്ങിന് മാത്രം ആശ്രയിക്കാനായിട്ട് അവിടെ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യത്തെക്കാൾ കൂടുതൽ അവിടുന്ന് ഞങ്ങളോട് സ്നേഹമുള്ളവനാണെന്നും ഞങ്ങളുടെ എല്ലാ ഏകാന്തതയിലും ദുഃഖത്തിലും തകർച്ചയിലും പതർച്ചയിലുമെല്ലാം അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നതും ഈ പ്രവാസകാലത്താണല്ലോ. അങ്ങ് നൽകിയ വലിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച്, അങ്ങ് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് കാണാത്തതായ ദുഃഖമില്ല, അങ്ങേക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുമില്ല എന്ന് അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സ്നേഹം, അത് ഉറച്ചു വിശ്വസിക്കാൻ അങ്ങയോടൊപ്പമായിരിക്കാൻ അവിടെ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.